ആകാശവും ഭൂമിയും പറഞ്ഞിരിക്കുന്ന പരമാനന്ദയും നമ്പരാൻ പരിശുദ്ധൻ 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 ഒരുങ്ങളെ സ്തുതി ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നാം നമ്പരായും വാഴ്ത്തപ്പെട്ടവനാകുന്നൊരുങ്ങളെ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ഭഗവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്ത നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് നീ കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ഭഗവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തതിന് നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ഭഗവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തതിന് നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കർത്താവേ നിനക്ക് സ്തുതി, പാപികളായ നടിയാരോട് കരുണയാവേ നിനക്ക് സ്തുതി. പാർക്കുമോ സർവസ്തനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, ദുരുപക്ഷം സ്രോത്ര പോലെ സമീനമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ളേ, ഞങ്ങളുടെ ദുരങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, വിനോദം ഞങ്ങളെ രക്ഷിക്കണമേ. നിനക്കുള്ളതാവുന്നു ആമേ. സുഖം നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ തരഫലമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളതിനോട് പറയുമ്പോഴേ അമ്മയെ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിന്റെ വേഴ്ചുകൊള്ളണമേ ആമേ. പാർക്കുമോർ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. സ്വർഗീയ പിതാവേ, അനുഗ്രഹീതാസന്ധിക്കായി വേണ്ടി നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ കൂടി വരവിന്മേൽ ദൈവ സാന്നിധ്യം ഉണ്ടാകണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങളുടെ ക്ലാസ്സുകൾ അനുഗ്രഹപ്രദമായി തീരണമേ. അത് ഞങ്ങളുടെ ആത്മീയ പുരോഗതിക്കും ദൈവനാമമുഖത്തിനും മുഖാന്തരമായി തീരണമേ. ഇത് സംബന്ധിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമേ. കർത്താവേ പഠന കാര്യങ്ങൾക്ക് വേണ്ടിയെങ്കിലും ഞങ്ങൾ വചനം പങ്കുവയ്ക്കുകയാണല്ലോ. ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കപ്പെടുമ്പോൾ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. മാനസിക പ്രയാസമുള്ളവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും കർത്താവേ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളിൽ പറയുന്നവരും ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുന്നവരും അവരെല്ലാവരും കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ അനുഗ്രഹിക്കപ്പെടുക. വർഷങ്ങളായിട്ട് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്നത് പോലെ തുടർന്ന് ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളോടെപ്പോഴും ആവർത്തിച്ചിരിക്കണമേ. ഞങ്ങളുടെ രോഗികളെയും സുഖം അനുഭവിക്കുന്നവരെയും പ്രയാസം അനുഭവിക്കുന്നവരെയും വിവിധ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും വേർപാടിന്റെ നമ്പരത്തിലിരിക്കുന്നവരെയും എല്ലാം തിരുമുമ്പാകെ അർപ്പിക്കുന്ന എല്ലാവർക്കും ആശ്വാസം നൽകണം. ഞങ്ങൾ നിനക്ക് ഏകജാതനും പരിശുദ്ധാത്മാവിന് എന്നേക്ക് സ്തുതി അർപ്പിക്കുവാനായിട്ട് തന്നെ ശ്രീയേക ദൈവത്തിന്റെ അഭിന്ന തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, പ്രത്യേകിച്ച് നമ്മളുടെ കാന്തമ്മ ആന്റിയാണ് ഇന്ന് തിരുവചനം നമുക്ക് വേണ്ടി വായിക്കുന്നത്. ആന്റി കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മളെ അനുഗ്രഹീതമായിട്ട് നയിക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ ചൊരിഞ്ഞു. പ്രിയപ്പെട്ട ആന്റിക്ക് ആന്റിയോടുള്ള സ്നേഹം വീണ്ടും ഞങ്ങൾ അറിയിക്കുന്നു. ആന്റി ഇന്ന് വേദസ്വം വായിക്കാനായിട്ട് ആന്റിക്ക് അവസരം ലഭിച്ചു. അതിന് ആന്റി മനസ്സ് കാണിച്ചതിലും പ്രത്യേകിച്ച് നന്ദി ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. നമ്മളെ പെന്തക്കോസ്റ്റ് പെരുന്നാളിന് ശേഷമുള്ള ദിവസങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുകയാണ്. പെന്തക്കോസ്റ്റ് വരെയുള്ള ദിവസങ്ങളിൽ പെന്തക്കോസ്റ്റിൻ നാൾ വരെ നാം പ്രണമിക്കാറില്ല അർഹനയാൽ എന്ന് നമ്മൾ പാടിയത് പോലെ പെന്തക്കോസ്റ്റിയുടെ ദിവസം വരെ മണവാളം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് തോഴ്മക്കാർക്ക് ഉപസിക്കേണ്ട ആവശ്യമില്ല. അവൻ അവരെ വിട്ടുപിരിയേണ്ടുന്ന കാലം വരും, അന്ന് അവർ ഉപവസിക്കും എന്ന കർത്താവിന്റെ കൽപ്പന പ്രകാരം ഇതുവരെയും നമുക്ക് ഉപവാസവും മുട്ടുമടക്കലോ ഒന്നും ഇല്ലായിരുന്നു. ഇനി നമ്മൾ കുമ്പിട്ട് നമസ്കരിക്കും, ഉപവസിക്കും. ഓരോ ആണ്ടടക്ക ആരാധനയിൽ കാര്യങ്ങളെല്ലാം ആവർത്തിച്ച് ചെയ്യുമ്പോൾ എന്റെ അർത്ഥവ്യാപ്തി മനസ്സിലാകുവാൻ വീണ്ടും ഓർപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മളതെല്ലാം വർഷങ്ങളായിട്ട് അനുഷ്ഠിക്കുന്നവരാണ്, ഞാൻ ഓർപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മൾ അരികിലേക്ക് വരികയാണ്. 14 യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 16 വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ, എന്നാൽ ഞാൻ പിതാവിനോട് സെയിന്റ് ജോൺ ചാപ്റ്റർ നമ്പർ 14 വേഴ്സ് നമ്പർ 16 ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യത്തിന് എന്നേക്ക് നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. എന്നേക്ക് നമ്മളോട് കൂടെ സഭയെ സകല സത്യത്തിലും വഴി നടത്തുവാൻ തക്കവണ്ണം എന്നേക്ക് നമ്മളോട് കൂടെ ഇരിക്കേണ്ടതിനാണ് പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നിരിക്കുന്നത്. പെന്തക്കോസ്റ്റ് ആയിട്ട് ചേർന്നൊരു ചിന്ത പങ്കുവയ്ക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ പരിശുദ്ധാത്മാവ് 26-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, എങ്കിലും എന്റെ പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അത് പരിശുദ്ധാത്മാവ് വന്ന ഇടയ്ക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നമ്മളതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പഠിച്ചും ഓർമ്മപ്പെടുത്തിയും മനസ്സിലാക്കിയും കൊണ്ടിരിക്കുന്നതാ. അത് ഹീസ് എ ഗുഡ് ടീച്ചർ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു. 16-ാം അധ്യായത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം 7-8 വാക്യങ്ങളിൽ വായിക്കുന്നു. ഒന്ന് വായിച്ചോട്ടാ ആന്റി. സെയിന്റ് ജോൺ ചാപ്റ്റർ നമ്പർ 16 വേഴ്സ് നമ്പർ 7 ആൻഡ് 8.
എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാൻ ഞാൻ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും.
മതി. അതാണ് പാരാക്ലൈറ്റ് എന്നാ അവിടെ കാര്യസ്ഥൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. പാരാക്ലൈറ്റ് അതാ പാറക്കലീത്താറൂ ഹാ വന്നെത്തി നമ്മൾ പാടുന്ന അതാ പാറക്കലീത്താറൂ ഹാ വന്നെത്തി ആവാസം ചെയ്യട്ടെ ഇവനിൽ എന്നൊക്കെ നമ്മള് പാറക്കലീത്താറൂഹയെ പറ്റി പാരാക്ലൈറ്റ് കാര്യസ്ഥൻ നമ്മുടെ ശുശ്രൂഷകരായിട്ടാണ് പാരാക്ലൈറ്റ് പരിശുദ്ധാത്മാവ് നമ്മളോടൊപ്പം ഉള്ളത്. ആ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഉള്ള കാര്യമാണ് 8-ാം വാക്യം. അവൻ വന്ന് പാപം നീതി ന്യായവിധി ബോധം, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ഉണ്ടാകേണ്ട കാര്യം ഇതാ, പാപബോധം ഉണ്ടാകണം. നാം ചെയ്യുന്നത് പാപമാണെങ്കിൽ പാപമാണെന്ന് ബോധം ഉണ്ടാകണം. ആ പാപം ചെയ്യുന്നത് പാപമാണെന്ന് ബോധം ഉണ്ടായിക്കഴിയുമ്പോഴാ അടുത്ത കാര്യം നീതി. നീതിയെക്കുറിച്ച് അത് നമുക്കറിയാം, നീതിയാ പാപത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നത്. പിന്നെ നീതി ചെയ്യാൻ തക്കവണ്ണം നമ്മളെ ഓർപ്പിക്കും. പിന്നെ ന്യായവിധി, ന്യായമായ വിധി, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ നിൽക്കേണ്ടതാണെന്നുള്ള ബോധ്യവും പേടിയൊക്കെ നമുക്ക് ഉണ്ടാകും. ഞാൻ ഈ വാക്യം ഇങ്ങനെ ചിന്തിച്ചപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ മനസ്സിൽ വന്നൊരു ചിന്തയാണ്, ഇന്ന് മനുഷ്യന് പാപബോധമില്ല, പാപത്തെക്കുറിച്ച് ബോധമില്ല. നിങ്ങളോടും എന്നോടും ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ പറയും അച്ഛൻ ചെയ്യുന്ന എല്ലാം ശരിയാ, അച്ഛൻ പാപിയൊന്നുമല്ല, അച്ഛൻ എല്ലാവരുടെയും പാപം മോചിക്കുന്ന ആളാ, കാരണം അച്ഛന് പാപമൊന്നുമില്ല എന്ന് അച്ഛൻ പറയും. നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും ഞങ്ങൾക്കൊരു പാപമൊന്നുമില്ല. ഓ, അതൊക്കെ പാപം എന്ന് പറയാനുണ്ടോ? അതൊക്കെ ചെറിയ ചെറിയ വീക്ക്നെസ് അല്ല ഉള്ളു, ബലഹീനതകളെ ഉള്ളെന്നാ പറയുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം പാപബോധമില്ല, അപ്പൊ പാപത്തെ കുറിച്ച് ബോധം നമുക്ക് ഉണ്ടാകുന്നില്ല. പിന്നെ നീതിയാണ് ഉണ്ടാകേണ്ടത്. അപ്പൊ പാപബോധം ഇല്ലെങ്കിൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് നീതി ഉണ്ടായില്ല, പിന്നെ നീതിയുടെ ഓപ്പോസിറ്റ് അനീതിയാ, ഇൻജസ്റ്റിസാ, അനീതി ഉണ്ടാകും. ആ അനീതി ഇത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അനീതി ഉണ്ടാകും, ആ അനീതി അന്യായത്തിലേക്ക് നമ്മളെ നയിക്കും. അനീതി അന്യായം, പാപബോധം ഉണ്ടാകുന്നില്ലെങ്കിലുള്ള പ്രശ്നമാണ് അനീതി അന്യായം ഒക്കെ ഉണ്ടാകും. അപ്പൊ ആ ബോധം നമുക്ക് വരുത്തുക, പാപബോധം ഉണ്ടാകുക. നമുക്ക് നമ്മള് നമുക്കൊന്നും പുകഴാനൊന്നും ഇല്ല കേട്ടോ, എനിക്ക് നിങ്ങൾക്ക് ഒന്നും പുകഴാനില്ല. നമുക്ക് പാപത്തെ കുറിച്ച് ബോധം ഉണ്ടാകണം, പാപം പാപം തന്നെ, ദൈവത്തിന്റെ നീതിയെ കുറിച്ചുള്ള ബോധം ഉണ്ടാകണം. ഇനിയും കർത്താവ് കുരിശേ കയറുന്ന പരിപാടിയൊന്നും ഇല്ല. നീ നീതിയാ, ജസ്റ്റിസ് എന്നാണല്ലോ പറയുന്നത്, കോടതിയുമായിട്ട് ബന്ധപ്പെട്ട വാക്കാ നീതി, ജസ്റ്റിസ്. പിന്നീട് ന്യായവിധിയാണ്, ജഡ്ജ്മെന്റ്, ന്യായവിധി. പിന്നെ കൊലക്കേറയിലോട്ട് വിടണോ വേണ്ടായോ എന്നുള്ളതേ ഉള്ളു ചോദ്യം. ഇനിയും വേറെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ ആരെയില്ല, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. അപ്പൊ അതുകൊണ്ട് വീണ്ടും തെറ്റിലേക്ക് പോവുക എന്നുള്ളതല്ല, അനുദപിക്കുക എന്നുള്ളതേ ഉള്ളു. ഇനിയും കർത്താവ് കുരിശു വഹിക്കുന്ന പരിപാടി ഇല്ല നമുക്ക് വേണ്ടി, അതൊക്കെ കഴിഞ്ഞു, അത് കഴിഞ്ഞു നമുക്കൊരു വഴി ഒരുക്കി തന്നു. അതുകൊണ്ട് ഇനിയും പാപം നീതി ന്യായവിധി ബോധം എന്ന് പറയുമ്പോൾ ഇച്ചിരി സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു ഇഷ്യൂ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പണ്ട് തൊട്ട് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയുന്നൊരു കാര്യമാണ്, എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണ്ടിയ 4 കൂട്ടം കാര്യങ്ങൾ, മരണം, ന്യായവിധി, സ്വർഗം, നരകം. പിതാക്കന്മാർ പഠിപ്പിച്ചപ്പോ എനിക്ക് ആദ്യം ഇത് കേട്ടപ്പോൾ ഡൈജസ്റ്റ് ചെയ്തില്ല, കാരണം ഈ ലോകത്ത് 80 വയസ്സ് വരെ എങ്ങനെയൊക്കെ ജീവിക്കാൻ ചിന്തിക്കുന്നു, അതോ മരണത്തെ പറ്റി ചിന്തിക്കുന്നു. അതെല്ലാം കൊമള പോലെ, അതെല്ലാം പൊട്ടി പോകുന്ന, അതിനുശേഷം നിത്യത എന്ന് പറയുന്നതിലേക്ക് നമ്മൾ ചെല്ലുന്നതിനെ നമ്മളെ കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് ഈ 4 കൂട്ടം കാര്യങ്ങൾ, മരണം, ന്യായവിധി, സ്വർഗം, നരകം. നമുക്ക് മരണമുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ ഓരോ മനുഷ്യനെ ശരീരത്തിൽ ഒരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതാകിലും ചെയ്യതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് കർത്താവിന്റെ ന്യായവിസ്താരത്തിന് മുമ്പാകെ നിൽക്കണം. ന്യായവിധി, ന്യായവിധി, ആ ന്യായവിധിക്ക് മുമ്പായിട്ട് ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. പാപബോധം, നീതിബോധം, ന്യായവിധി, ന്യായവിധി കഴിഞ്ഞതിന് ശേഷം അസ്വർഗവും നരകവും എന്ന് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓർപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ. പരിശുദ്ധാത്മാവിന്റെ എല്ലാവരും ഇപ്പൊ മരങ്ങൾ പറയാം, അന്യഭാഷ പറയാനും മരങ്ങൾക്ക് വേണ്ടി ലോകശാന്തി വരവ് അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പേ ഈ പാപനീതി ന്യായവിധി ബോധം ഉണ്ടാകട്ടെ മനസ്സിൽ നമുക്ക് സ്വന്തമായിട്ട്. ബാക്കി നമുക്ക് പിന്നെ മറ്റുള്ള ഈ വരങ്ങളൊക്കെ മറ്റുള്ളവരെ ആത്മീയമായി പരിപോഷിപ്പിക്കാനായിട്ടുള്ളതാണ്. അതിനു മുമ്പേ ഫലങ്ങൾ നമുക്കുണ്ട്, ആത്മാവിന്റെ ഫലങ്ങളുണ്ട് വരങ്ങൾ. അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യം, മനസ്സിലാക്കുന്ന കാര്യം ഞാൻ പെന്തക്കോസ്തുമായിട്ട് ബന്ധപ്പെടുത്തി ഓർപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കുണ്ടാകേണ്ടത് ഏറ്റവും അടിസ്ഥാനപരമായി പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. പെന്തക്കോസ്തു പെരുന്നാൾ ആചരിച്ചു കഴിയുമ്പോൾ ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ട കാര്യങ്ങൾ അത് ബോധ്യപ്പെടുത്തുക എന്നുള്ളതിന്റെ ഉത്തരവാദിത്വം ആയതുകൊണ്ട് വീണ്ടും ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളത് അറിയാവുന്നവരാണ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മാവ് ഈ ബോധ്യം നമുക്ക് വരുത്തട്ടെ എന്നുള്ള കാര്യം ഓർപ്പിക്കും. പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ഒന്ന് ഇപ്പൊ ഞാൻ ഈ ദിവസം തുറന്നു വെച്ചേക്കുന്നുണ്ട്. 26-ാം വാക്യം, 15-ാം അധ്യായം, 26-ാം സെയിന്റ് ജോൺ 15:26 പറയുന്നു.
ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്നും നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും.
അതെ, ഇത് നമ്മളെ വിശ്വാസ പ്രമാണത്തിൽ ചെല്ലുന്ന ഒരു വലിയ കാര്യമാണ്. പ്രൊസീഡ്സ് ഫ്രം ദി ഫാദർ. ഹോളി സ്പിരിറ്റിനെ പറ്റി നമ്മള് മൂന്നാം ഖണ്ഡിക വിശ്വാസ പ്രമാണ ക്രീഡിനകത്ത് ചൊല്ലുമ്പോൾ പ്രൊസീഡ്സ് ഫ്രം ദി ഫാദർ, മറ്റേ കത്തോലിക്ക ചിന്താഗതി എന്ന് പറയുന്ന പ്രൊസീഡ്സ് ഫ്രം ദി ഫാദർ ആൻഡ് സൺ എന്ന് പറയും. തെറ്റാണ്, നമ്മളത് അംഗീകരിക്കുന്നില്ല. നമ്മൾ പ്രൊസീഡ്സ് ഫ്രം ദി ഫാദർ, പിതാവിൽ നിന്ന് പുറപ്പെട്ട, പിതാവിനോടും പുത്രനോടും കൂടെ ഒന്നിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നത്. അതൊരു തിയോളജിക്കൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് നമ്മള് വാക്യം ഇത്രേ ഉള്ളൂ, അതിനകത്ത് വലിയ ഒത്തിരി ആഴമായിട്ടൊന്നും ചിന്തിക്കണ്ട. യേശു ക്രിസ്തു നമുക്ക് പറഞ്ഞു തന്നേക്കുന്നത് ഇങ്ങനാ, പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നത് പിതാവിൽ നിന്നാണ്. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ്. നമ്മുടെ ഓർത്തഡോക്സ് വിശ്വാസത്തിന്റെ ഏറ്റവും കാതലായിരിക്കുന്ന മറ്റൊരു വിശ്വാസമാണ് ഹോളി സ്പിരിറ്റ് പ്രൊസീഡ്സ് ഫ്രം ദി ഫാദർ. കേട്ടോ, അത് ഞാൻ ഓർപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ർപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സഭയും വേദവസ്തുവും എന്നുള്ള വിഷയമാണ്. അതിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞു, നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്തു. അതായത് ഓൾഡ് ടെസ്റ്റമെന്റ് ഗ്യാനൻ, ന്യൂ ടെസ്റ്റമെന്റ് ഗ്യാനൻ, ഇതുണ്ടായ സംഭവങ്ങൾ, ചരിത്രങ്ങൾ, കുറെ നാളുകളായിട്ട് നമ്മൾ ഒത്തിരി ഇങ്ങനെ കാര്യങ്ങൾ കേട്ട് 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 കേട്ടിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ പഴയ നിയമം ഇങ്ങനെ ഫോർം ചെയ്തു വന്നു, ഓരോ കാലഘട്ടം എഴുതിയ കാലഘട്ടങ്ങള്, അക്ഷരം പ്രാപിച്ച കാലഘട്ടങ്ങള്, ഒത്തിരി നമ്മൾ കണ്ടു, ഒത്തിരി ധാരാളം കാര്യങ്ങൾ കണ്ടു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇത്രയും ഒരു മെറ്റീരിയൽസ് എവിടുന്നേലും കിട്ടാൻ ഒരു സാധ്യത കുറവാണെന്നുള്ള ഒരു സന്തോഷത്തോടു കൂടി തന്നെ പറയുക. അത്രമാത്രം നമ്മള് വേദപുസ്തകത്തിന്റെ ഫോർമേഷനെ പറ്റി, പ്രത്യേകിച്ച് പുതിയ നിയമത്തെ പറ്റി ധാരാളം കാര്യങ്ങൾ കിട്ടാനുണ്ടായിരുന്നത് കൊണ്ട്, എങ്ങനെയാണ് 39, 27 പുസ്തകങ്ങളുണ്ടായ 66 പുസ്തകങ്ങളെ കത്തോലിക്ക വേദപുസ്തകത്തിൽ എത്രയുണ്ട്, ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിൽ എത്രയുണ്ട്, അങ്ങനെ ധാരാളം ധാരാളം അതിന്റെ വേർഷൻസ്, പിന്നീട് സെപ്റ്റുജന്റ് മുതല് ഇങ്ങോട്ടെയുള്ള ധാരാളം കാര്യങ്ങള്, ട്രാൻസ്ലേഷന്റെ കാര്യങ്ങൾ പഠിച്ചു, മലയാള ട്രാൻസ്ലേഷന്റെ കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെ വേദപുസ്തകത്തിൽ ഉൾപ്പെടാതെ പോയ പുസ്തകങ്ങളെ പറ്റി വളരെ വിശദമായിട്ട് നമ്മൾ കണ്ടു. അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അല്ലേ. അതിനിടയ്ക്ക് രണ്ടോ മൂന്ന് ക്ലാസ്സുകൾ നമുക്ക് മിസ്സായി പോയി, അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ തീരണ്ട സമയമായിരുന്നു. എനിവേ, നമ്മൾ ഇനി ഞാൻ രണ്ട് കാര്യങ്ങളൂടെ ഇനി എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതാണ് വേദപുസ്തകത്തിന്റെ ഒരു ചരിത്രം. ഇത് ഇത്രയും വലിയൊരു ചരിത്രം, ആ ചരിത്രത്തിൽ നിന്നുകൊണ്ട് നമ്മൾ എഴുതപ്പെട്ടത് മാത്രം പോരാ എന്നുള്ള, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും അവസാനം നമ്മുടെ ക്ലാസ്സിൽ കണ്ടത് വേദപുസ്തകം എഴുതപ്പെട്ടിട്ട് കിട്ടാത്ത പുസ്തകങ്ങളുണ്ട്, എഴുതപ്പെട്ടതിൽ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളുണ്ട്. വേദപുസ്തകത്തിൽ നിന്ന് തന്നെ ധാരാളം വാക്യങ്ങൾ നമ്മൾ വായിച്ച് എഴുതി കിട്ട് തെറ്റിട്ടുണ്ട്, പക്ഷെ നമുക്ക് കിട്ടിയില്ല. അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് കിട്ടിയത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഒരു ഒന്നോ രണ്ടോ വാക്യങ്ങൾ മാത്രം അതിൽ നിന്ന് കോട്ട് ചെയ്യപ്പെട്ടത്, സവായി ചിത്രകാരന്മാർ അതിൽ നിന്ന് ഉപയോഗിച്ചിട്ടുള്ളത് തുടങ്ങി ധാരാളം കാര്യങ്ങളായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ അതെല്ലാം തൽക്കാലം ആ ചരിത്രങ്ങളും കാര്യങ്ങളും എല്ലാം അവിടെ അവസാനിപ്പിക്കുന്നു. ഇനിയും പ്രധാനമായിട്ട് രണ്ട് ആശയങ്ങളെ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. ഒന്ന്, വേദപുസ്തകത്തിന് സഭയുമായിട്ടുള്ള നമ്മുടെ ആ ഒരു ചിന്താ വിഷയത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. വേദപുസ്തകവും സഭയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്നത്. അതും വേദപുസ്തകത്തിൽ നിന്ന് തന്നെ ധാരാളം വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത് ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ഇത്രയും ശ്രേഷ്ഠമായിരിക്കുന്ന എഴുതപ്പെട്ട ഈ പുസ്തകം, എന്നാൽ ഈ എഴുതപ്പെട്ട പുസ്തകം മാത്രം നമുക്ക് അത് മാത്രം ഏതെങ്കിലും ഒരു പുസ്തകം എന്നുള്ളതല്ല. ഇത്രയും ഈ 66 പിന്നെ പുസ്തകങ്ങളിൽ അല്ലെ 76 പുസ്തകങ്ങളിൽ എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങൾ മാത്രമെന്നുള്ളതല്ല, അതിനപ്പുറമായിട്ട് ചില കാര്യങ്ങൾ സഭയ്ക്ക് പാരസ്പര്യം എന്നുള്ളത്. പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്, ഓറൽ ട്രഡീഷൻ ആൻഡ് റിട്ടൺ ട്രഡീഷൻ, വാമൊഴി പാരമ്പര്യം, വരമൊഴി പാരമ്പര്യം. അതിൽ റിട്ടൺ ട്രഡീഷനകത്ത് വരുന്ന കാര്യമാണ് വേദ പുസ്തകം എന്ന് പറയുന്നത്. അതോടൊപ്പം സഭാപിതാക്കന്മാരുടെ ധാരാളം അല്ലെ അപ്പോസ്തോലിക് ഫാദേഴ്സ് നമ്മൾ പഠിച്ചു, അങ്ങനെ ധാരാളം പുസ്തകങ്ങൾ നമ്മൾ പഠിച്ചു, ധാരാളം പുസ്തകങ്ങളെ പറ്റി നമ്മൾ കേട്ടു. അതോ അതൊക്കെ നമ്മള് വേദപുസ്തകത്തോട് ചേർന്ന് തന്നെ നിൽക്കുന്ന പിതാക്കന്മാരുടെ പഠിപ്പിക്കല്, ഒരു പക്ഷേ അത് പുസ്തകത്തിനകത്ത് വരാതായി പോയതിന്റെ കാരണങ്ങളും സാഹചര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അതുകൊണ്ട് ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ, നമുക്ക് ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം എന്നൊരു പറയുന്ന ആ പുസ്തകം മാത്രം, അല്ലെങ്കിൽ സോളാ സ്ക്രിപ്ചുറ അല്ലേ, സോളാ സ്ക്രിപ്ചുറ, സോളാ ഫിഡെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ, സോളാ ഗ്രേഷ്യ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. റിഫർമേഷന്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതിനകത്ത് അവർ പറയുന്ന പ്രധാനപ്പെട്ട ആശയമാണ് സോളാ സ്ക്രിപ്ചുറ, എഴുതപ്പെട്ട പുസ്തകം മാത്രം മതി, വേറെ ഒന്നും വേണ്ട. പുസ്തകത്തിൽ ഉണ്ടോന്ന് ചോദിച്ചാൽ അത് മതി, പുസ്തകത്തിൽ ഇല്ലെങ്കിൽ അംഗീകരിക്കരുത് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ആഴമായിട്ട് നമ്മൾ പഠിച്ചതിന്റെ കാര്യം, പുസ്തകത്തിൽ എഴുതിയേക്കുന്ന മാത്രം കൊണ്ട് നടത്തത്തില്ല എന്നുള്ളത് ഒന്ന് പഠിക്കാൻ വേണ്ടിയാ. അതെന്തുകൊണ്ട് ആണ് പറയുന്നത് എന്ന് നിങ്ങളോടൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം ശ്രമിച്ചത്. ഇത്രയും ആഴമായി ഈ പുസ്തകത്തെ പറ്റി തന്നെ പഠിച്ചതിന്റെ കാര്യം അതുകൊണ്ട് മാത്രം ആകുന്നില്ല എന്ന് പറയാൻ വേണ്ടിയാണ് നിങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എഴുതി വച്ചിരിക്കുന്ന പുസ്തകത്തിലുള്ള കാര്യങ്ങൾ മാത്രം കൊണ്ട് നമുക്ക് അത് സാധിക്കില്ല. യേശുക്രിസ്തുവിൽ നമുക്ക് വിശ്വാസമുണ്ട്, എന്നാൽ സഭയിൽ വിശ്വാസമില്ല എന്ന് പല വിശ്വാസികളും പറയുന്നതായ ഒരു സാഹചര്യമുണ്ട്. യേശുക്രിസ്തുവിൽ എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ സഭയിൽ വിശ്വാസമില്ല, അത് പറയുന്നത് വിശ്വാസികളാണ്. വേദപുസ്തകത്തിലൂടെ മാത്രമേ ക്രിസ്തുവിനെയും ക്രിസ്തീയ വിശ്വാസത്തെയും വ്യാഖ്യാനിക്കാൻ സാധിക്കൂ എന്ന് പറയുന്ന പുതിയ വേദവിശ്വാസികളുമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അവിടെ നിന്നുകൊണ്ടാണ്, ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം സഭയും വേദപുസ്തകം എന്ന വിഷയം ശരിക്കും നമ്മളൊരു പഠന വിഷയമാക്കി തീർത്തത്. യേശുക്രിസ്തു വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മൾ ആ പുസ്തകത്തിൽ മാത്രമല്ല എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. യേശുക്രിസ്തു വിശ്വസിക്കുന്നുവെങ്കിൽ സഭയിൽ വിശ്വസിക്കണം. യേശുക്രിസ്തു ഒരു പുസ്തകം എഴുതി നമ്മുടെ കയ്യിൽ തന്നില്ല, ഒരു പുസ്തകത്തിലും വിശ്വസിക്കാനല്ല പറഞ്ഞു. ആ തിരുവെഴുത്തുകളിലൂടെയാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും പോകുന്നത്. അവൻ സ്ഥാപിച്ച സഭയുടെ പ്രാധാന്യം തിരിച്ചറിയാം. സഭയുടെ പാരമ്പര്യങ്ങളുണ്ട്, കൗദാശി കർമ്മങ്ങളുണ്ട്, അതെല്ലാം ഉണ്ട്. കാരണം ക്രിസ്തു ഇല്ലാതെ സഭയില്ല. യേശുക്രിസ്തുവിൽ നിന്ന് വിഭിന്നമായി നിൽക്കുന്ന ഒരു കാര്യമല്ല സഭ എന്ന് പറയുന്നത്. സഭയില്ലാതെ ക്രിസ്തുവിന്റെ സാന്നിധ്യമോ വേദപുസ്തകമോ ഒന്നുമില്ല. വേദപുസ്തകം എവിടെ നിന്ന് കിട്ടി? നമ്മളത് കണ്ടു. വേദപുസ്തകം നമ്മുടെ കയ്യിൽ കിട്ടിയേക്കുന്നതെല്ലാം സഭ നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ സഭയെ വേറൊരു ലെവലിലും വേദപുസ്തകത്തെ വേറൊരു ലെവലും കാണരുത്. ഈ ഇടയിലെ പെന്തിക്കോസ്റ്റിൽ നിന്ന് മാറി, ഞാൻ എപ്പോഴും അവരുടെ വാക്ക്, ഞാൻ ആ റിഫർമേഷന്റെ പേര് പറയാനായിട്ട് അങ്ങ് ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളു. ധാരാളം കൾട്ടുകൾ ധാരാളം ഉണ്ട്, ഞാനതൊന്നും മറന്നുകൊണ്ടല്ല സംസാരിക്കുന്നത്. പക്ഷെ പെന്തക്കോസ്റ്റ് വിശ്വാസത്തിൽ 21 വർഷത്തിലുണ്ടായിരുന്ന ഒരു സഹോദരൻ ഇപ്പൊ ഓർത്തഡോക്സ് വിശ്വാസത്തിന്റെ ഏറ്റവും നല്ലൊരു പോരാളിയായിട്ട് നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കാണുന്ന കാര്യമാണ്. അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു പോയിന്റ് എന്നെ വളരെ ആകർഷിച്ചു. അദ്ദേഹം പറയുന്നത് ഈ സഭ തന്ന വേദപുസ്തകം എടുത്തുകൊണ്ട് സഭയെ ചീത്ത വിളിച്ചോണ്ടിരിക്കുക എല്ലാരും. സഭ തന്ന വേദപുസ്തകം എടുത്തിട്ട് സഭയെ ചീത്ത വിളിക്കുക എല്ലാരും, അതാണ്. സഭയിൽ കുറ്റങ്ങളോ കുറവുകളോ ഇല്ലെന്നല്ല പറയുന്നത്. അപ്പം ഈ വേദപുസ്തവും സഭയും രണ്ടായിട്ട് വേർതിരിച്ചിട്ടുള്ള കാര്യം പോലും ഇല്ല. അപ്പൊ സഭയില്ലാതെ വേദപുസ്തവം ഇല്ല, ക്രിസ്തുവിന്റെ സാന്നിധ്യം ഇല്ല. അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ സഭയുടെ ഡെവലപ്മെന്റിന്റെ സമയത്ത് ഉരുത്തിരിഞ്ഞു വന്ന ഒരു പുസ്തകം. ഇപ്പൊ അതിൽ 66 നമ്മുടെ ഇരിക്കുന്നേ ഉള്ളൂ. അതുകൂടാതെ ധാരാളം ഉണ്ടെന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇത് മുഴുവൻ. അപ്പോ ക്രിസ്തു സ്ഥാപിച്ചത് സഭയല്ല വേദപുസ്തകമാണെന്ന രീതിയിലാണ് പലപ്പോഴും ഇന്ന് പുതിയ പുതിയ കൾട്ടുകളുടെ ഒക്കെ ചിന്താഗതി. സത്യത്തിൽ യേശുക്രിസ്തു വേദപുസ്തകമല്ല സ്ഥാപിച്ചത്. യേശുക്രിസ്തു നമ്മള് തീർച്ചയായിട്ടും വിശ്വസിക്കേണ്ട, തിരിച്ചറിയേണ്ടതായ കാര്യം യേശുക്രിസ്തു സ്ഥാപിച്ച സഭയാണ്. ആ സഭയിലൂടെയാണ് വേദപുസ്തകത്തിനെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതിന്റെ എല്ലാം സാരാംശം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സഭയിലൂടെയാണ് ത്രൂ ചർച്ച്, ഉള്ളി ത്രൂ ചർച്ച് വി ആർ റിയലൈസിങ് ഹോളി സ്ക്രിപ്ചർ. നമ്മൾ യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന സഭയിലൂടെ മാത്രമാണ് നമ്മൾ പുസ്തകം എന്നുള്ള കാര്യം, എഴുതപ്പെട്ട പുസ്തകം എന്നുള്ള കാര്യം അറിയുന്നത്. ഇവിടെയും വചനം എന്ന് പറയുമ്പോൾ സൂക്ഷിക്കണം, വചനം എന്ന് പറയുമ്പോൾ എഴുതി വെച്ചേക്കുന്ന മാത്രമല്ല, അതുകൊണ്ട് വചനം ഈ വേദപുസ്തകം എന്ന ഗ്രന്ഥത്തെ പറ്റി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വചനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ പഠിക്കുന്നവരായതുകൊണ്ട് അറിയാം, എഴുതപ്പെട്ടത് മാത്രമല്ല, അതിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ ദൈവമായിരിക്കുന്ന വചനത്തെ വിശുദ്ധ കുർബാന വചനമാണ്, സഭയുടെ വിശ്വാസം വചനമാണ്, എഴുതി വെച്ചേക്കുന്ന പുസ്തകം വചനമാണ്. ആ വചനത്തിന് വിവിധ കാര്യങ്ങളുണ്ട്. എന്നാൽ റിട്ടേൺ വേർഡുമുണ്ട്, അൺ റിട്ടേൺ വേർഡുമുണ്ട്, എഴുതപ്പെട്ടതുമുണ്ട്, എഴുതപ്പെടാത്തതുമുണ്ട്. ഇൻകാർണേറ്റഡ് വേർഡ് ഉണ്ട്. ഇൻകാർണേറ്റഡ് വേർഡ് ആണ് വിശുദ്ധ കുർബാനയായി നമ്മൾ യേശുക്രിസ്തുവിനെ വിശുദ്ധ കുർബാനയായിട്ട് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ വിശുദ്ധ സഭയുടെ പ്രാധാന്യത്തെ പറ്റി നമ്മളൊന്ന് പഠിച്ചിരിക്കണം. അതിനെ കുറച്ച് വാക്യങ്ങൾ വീണ്ടും നമ്മൾ വേദോത്സവത്തിനെ തന്നെയാണ് ഞാൻ കൂട്ടുപിടിക്കുന്നത്. വേദോത്സവത്തെ മറന്നുകൊണ്ടല്ല ഞാൻ ഇതെല്ലാം ചെയ്യുന്നതെന്നുള്ളത് കൊണ്ടാണ് സഭയ പ്രാധാന്യമുള്ളത് കൊണ്ട് ഞാൻ കുറച്ചൊരു പ്രസംഗം നടത്തിയാൽ മതി, പോരാ. വേദോത്സവത്തിൽ തന്നെ നമുക്ക് തെളിയിക്കണം സഭയാണ് പ്രാധാന്യമുള്ളത്. വായിച്ചു അപ്പോസ്തല പ്രവർത്തനം 2:47 വാക്യം, ആക്ട്സ് ഓഫ് അപ്പോസ്തലസ് ചാപ്റ്റർ നമ്പർ 2 വേഴ്സ് നമ്പർ 47 നമ്മൾ പഠിക്കുന്നതാണല്ലോ അപ്പോസ്തല പ്രവർത്തനം.
ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പോണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു.
കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അതാ തുടക്കം, മനസ്സിലായ സഭയെ വളരുകയാണ്. സഭയ ഇമ്പോർട്ടന്റ്, സഭയാണ് അടിസ്ഥാനം. അന്ന് പുസ്തകമൊന്നും ഇല്ല, ആരുടെ കയ്യിൽ പുസ്തകമൊന്നും ഇല്ല, ഓർത്തോളം. അന്ന് സഭയുണ്ടായി. അപ്പൊ ആദ്യം സഭയുണ്ട്, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ആദ്യം ഉണ്ടായ സഭ, അതിനുശേഷം പുസ്തകം ഉണ്ടായത്. അത് നിങ്ങൾ ഇത്രയും നാളത്തെ ക്ലാസ് കേട്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോ സഭ പ്രാധാന്യമുള്ളതാണ്. സഭ 1 തീമത്തിയസ് 3:15 1 തീമത്തിയസ് 3:50
ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിന്റെ സഭയാവുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിനെ ഇത് എഴുതുന്നു.
അതാ അപ്പൊ ഈ നമുക്ക് ഈ എഴുതി തന്നേക്കുന്ന എന്തിനാ, എഴുതി തന്നേക്കുവാണ്, പക്ഷെ ആ എഴുതി തന്നേക്കുന്ന എന്തിനാ, സഭയിൽ നടക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാനായിട്ടാ. അപ്പൊ സഭയെ മറന്നുകൊണ്ട് എഴുതി തന്നേക്കുന്ന എടുത്തോണ്ട് പോയിട്ട് കാര്യമില്ല. അപ്പൊ എന്റെ മനസ്സിലായോ, 1 തീമോത്തിയസ് 3:15 വാക്യത്തിലും സത്യത്തിന്റെ തൂണും അടിസ്ഥാനവും, ദ പില്ലർ ഓഫ് ഫെയ്ത്ത്, അത് സഭയാണ് എന്നുള്ളതാണ്. സഭയെ മറന്നു പോകരുത്. അതിനുവേണ്ടി ഞാൻ ഇത് ഇതൊക്കെ നമ്മൾ അന്നാമയം ഭാഗത്തൊക്കെ പഠിച്ചപ്പോ കണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ സഭയിലൂടെയാണല്ലോ നമ്മൾ നമ്മളെ സഭയിലാണ് സ്നാനം പ്രാപിക്കുന്നത്. സ്നാനത്തിലൂടെയാണ് നമ്മൾ ക്രിസ്തുവിനോട് ചേരുന്നത്. ക്രിസ്തുവിനോട് ചേരുന്നവരെ സഭയോട് ചേർക്കുന്നു. അല്ല, ക്രിസ്തുവിനോട് ചേരുക എന്ന് പറഞ്ഞാൽ സഭയോട് ചേരുക, സഭയെ വിട്ടുമാറിയിട്ട് ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. അവൻ രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി ക്രിസ്തുവിനോട് ചേരുകയാണ്. സ്നാനം മുങ്ങുമ്പോ നമുക്കറിയാം ക്രിസ്തുവിനോട് ചേരുകയാണ്. അവര് സഭയോടെ ചേരുന്നതിന് ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 2:47 ഇപ്പൊ നമ്മൾ വായിച്ചു കഴിഞ്ഞു. സത്യത്തിന്റെ തൂണും അടിസ്ഥാനവും സഭയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ എഫേഷ്യൻസ് ചാപ്റ്റർ നമ്പർ 1:23
1:23
സർവഭാവന്റെ കാലുകീഴാക്കി വെച്ച് മുതൽ വായിച്ചു, 22 മുതൽ വായിച്ചു. സർവഭാവന്റെ കാലുകീഴാക്കി വെച്ചു അവനെ
അവനെ അവനെ മിത തലയാക്കി എല്ലാത്തിലും എനിക്ക് നിറയ്ക്കുന്നവന്റെ നിറവായിരുന്നു. അവൻ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു.
എല്ലാത്തിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്നു അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ എല്ലാത്തിലും നിറയ്ക്കുന്ന നിറവ് എന്ന് പറയുന്നത് അവന്റെ ശരീരമാണ്, യേശുക്രിസ്തുവിന്റെ ശരീരമായിരിക്കുന്ന സഭയാണ്. അപ്പൊ അവൻ തലയാണ്, യേശുക്രിസ്തു സഭയുടെ തലയാണ്. നമ്മൾ വളരെ എപ്പോഴും പറയുന്ന ഒരു മെറ്റഫർ അത്, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഹെഡ്, വി ആർ ദ ഓർഗൻസ്, വി ആർ ദ ബോഡി, ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. സഭ എന്ന് പറയുന്ന കർത്താവിന്റെ ശരീരം. അപ്പോ ക്രിസ്തു തലയായിരിക്കുന്ന ശരീരമാണ് സഭ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 5:23 കൂടെ വായിച്ചാൽ, 5:23 5:23 നമ്മൾ വായിക്കുന്നത്, അതൊരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതേ ഉള്ളൂ.
5:23
അതായത് യേശു ക്രിസ്തുവാണ് ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത്. അതായത് യേശു ക്രിസ്തു തലയായിരിക്കുന്ന സഭയാണ്, സഭയുടെ ശരീരമാണ് ഞാനും നിങ്ങളും. അപ്പൊ നമ്മൾ സ്നാനം മുങ്ങി ചേരുന്നത് വേദപുസ്തകത്തോടല്ല ചേരുന്നത്, നമ്മൾ സഭയോടാ ചേരുന്നത്. അത് ഓർത്തിരുന്നോളണം. അതിനുവേണ്ടി തലയില്ലാതെ ശരീരത്തിന് പ്രവർത്തിക്കാൻ സാധിക്കാത്ത പോലെ ശരീരമില്ലാതെ തലയ്ക്കും പ്രവർത്തിക്കാനായിട്ട് സാധിക്കത്തില്ലല്ലോ. അപ്പൊ സഭയെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ശരീരമാണ്, യേശു ക്രിസ്തുവാണ് നമ്മുടെ തല. അപ്പൊ അതിൽ നിന്ന് വിട്ടു മാറരുത്. ഈ സഭയുടെ ഇമ്പോർട്ടൻസ് ഞാനീ പറയുന്നു. സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമാണ് ഇങ്ങനെയുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയം. അത് നമ്മൾ 1 Timothy 3:15 ഓൾറെഡി വായിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ വായിക്കുന്നതായ കാര്യമാണ് സെന്റ് ജോൺ chapter 6:53-54. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:53-54 വാക്യം.
യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. എന്നാൽ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നതിന്റെ നിത്യജീവനുണ്ട്, അവൻ ഞാൻ ഉടുത്തിട്ട നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും.
അതാണ്. അപ്പൊ നമുക്ക് ഇറ്റേണൽ ലൈഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇറ്റേണൽ ലൈഫ് നമുക്ക് കിട്ടണമെങ്കിൽ അവന്റെ ശരീര രക്തങ്ങളിൽ പങ്കാളികളാകണം. എന്തുകൊണ്ട് ഓർത്തഡോക്സുകാർ ഈ വിശുദ്ധ കുർബാന ഇത്രയും ആഘോഷമായിട്ട് നടത്തുന്നതെന്നുള്ളതിന്റെ ഒരു ഉത്തരം കൂടാതെ, ഇറ്റേണൽ ലൈഫിലേക്ക് പങ്കുകാരാകണമെങ്കിൽ നമ്മൾ വിശുദ്ധ കുർബാന അനുഭവിക്കണം. കർത്താവിന്റെ ശരീര രക്തങ്ങളിൽ പങ്കാളികളാകണം. ആ പങ്കാളികളാകാനായിട്ട് വേദോസം എടുത്തുകൊണ്ട് ഓടിയാൽ പറ്റുമോ? വേദോസം എടുത്തുകൊണ്ട് വചനം വായിച്ചുകൊണ്ടിരുന്നാൽ കർത്താവിന്റെ ശരീര രക്തങ്ങളിൽ പങ്കാളികളാകാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ അവിടെ എവിടെ പോകണം? സഭയിൽ പോകണം, വിശുദ്ധ കുർബാന അനുഭവിക്കണം. ഇത് കേൾക്കുമ്പോൾ പലർക്കും പ്രശ്നമാണ്, വിശുദ്ധ കുർബാന അനുഭവിക്കണം എന്ന് പറയുമ്പോൾ വായിച്ച വേണ്ടി അതിനകത്ത് തന്നെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നേരത്തെ കണ്ടിട്ടുള്ള. എന്നാലും വായിച്ചു 66-ാം വാക്യം വായിച്ച്, 66-ാം വാക്യം 66:66.
അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോട് കൂടെ ശ്രമിച്ചില്ല.
ഇത് കഠിന വാക്ക്, ഇത് ആർക്ക് കേൾക്കാൻ കഴിയും? 60-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇത് കഠിന. അങ്ങനെ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന അനുഭവിക്കണം, സഭയ വരണമെന്ന് പറഞ്ഞപ്പം ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അന്നേ തുടങ്ങിയതാണ്, അതുകൊണ്ട് ഇപ്പോഴും അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. വേദോസം എടുത്തോണ്ട് മാറിപ്പോയിട്ട് കാര്യമില്ല, സഭ വിട്ടിട്ട് വേദോസം എടുത്തോണ്ട് ഓടിയിട്ട് കാര്യമില്ല എന്നീ പറയുന്നതിന്റെ അർത്ഥം. അതുകൊണ്ട് കർത്താവിന് ഇറ്റേണൽ ലൈഫിലേക്ക് കർത്താവ് പറഞ്ഞിരിക്കുന്ന ശരീര രക്തങ്ങളെ സംസർഗം അത് സഭയിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് ഞാനും സഭയിൽ നിന്ന് വിട്ടു മാറരുതാ പറയുന്നത്. ക്രിസ്തുവാണ് തല, ഞാനും നിങ്ങളും ശരീര സഭയുടെ അവയവങ്ങളാണ്. അതിനകത്ത് കേടുണ്ടെങ്കിൽ നമുക്ക് റിപ്പയർ ചെയ്യണം, സഭയ്ക്ക് പ്രശ്നങ്ങളുണ്ട് പരിഹരിക്കണം. അതുകൊണ്ട് ശരീരത്തിന്റെ നല്ലതായിട്ട് മാറുന്നില്ല, തലയുടെ നല്ലതായിട്ട് മാറുന്നില്ല ശരീരം. പ്രശ്നങ്ങൾ കാണും, പ്രതിസന്ധികൾ കാണും, അതെല്ലാം മാറ്റണം. അത് മാറ്റി നമ്മൾ പുഴുക്കുത്തലുകൾ നീങ്ങണം, അത് നീങ്ങുക തന്നെ വേണം. യേശു ക്രിസ്തു തലയാണെങ്കിൽ അതിനെ ആ പുഴുക്കുത്തലുകളെ നീക്കാൻ കർത്താവിനധികം സമയം വേണ്ട. അതേ ആശയം തന്നെ 1 Corinthians 12:27 നമ്മൾ വായിക്കുന്നുണ്ട്. 1 Corinthians 12:26 വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. 1 Corinthians 12:26.
അതിനാൽ ഒരവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. ഒരവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും സന്തോഷിക്കുന്നു. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഒറ്റൻ വെവ്വേറെ വെവ്വേറെയായി അവയവങ്ങളും ആവുന്നു. ദൈവസഭയിൽ
ദൈവസഭയിൽ ആ സഭയെ പറ്റി പറയുക. എന്താ വീണ്ടും ശരീരത്തിന്റെ അവയവങ്ങളാണെന്ന് പറയുക? ഞാനിപ്പോ അതാ പറഞ്ഞു, പുഴുക്കുത്തലുകൾ ഉണ്ടായാൽ നമുക്ക് പ്രശ്നമുണ്ടാകും, അതാ ഇവിടെ വായിക്കുന്നത്. അതിനാൽ ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടി കഷ്ടം അനുഭവിക്കും. ആ ബോധ്യം നമുക്കുണ്ടാകണം. നമുക്ക് ഒരു കയ്യിൽ വിരളെ മുറിവുണ്ടായാൽ എവിടെയാ? വിരളിന് മാത്രമല്ലല്ലോ മുറിവ്, ശരീരം മുഴുവൻ ആ വേദന നമ്മൾ ഉണ്ടാകുക. എന്ന് പറഞ്ഞ പോലെ ഞാനും നിങ്ങളും പാപം ചെയ്യുമ്പോൾ ഒരു അവയവത്തിന് കഷ്ടമുണ്ടായാൽ അത് നമ്മുടെ പാപവും തിന്മയും നമ്മുടെ വേദനകളും ദുഃഖങ്ങളും ഒക്കെയാ. അത് അവയവങ്ങളൊക്കെയും കൂടി കഷ്ടം അനുഭവിക്കും. എന്നാൽ ഒരു അവയവത്തിന് മാനം വന്നാൽ, എനിക്ക് നിങ്ങൾക്കുണ്ടാകുന്ന മാനം അത് സഭയുടെ മാനമാണ് കേട്ടോ. അതുകൊണ്ടാ ആഖാൻ പാപം ചെയ്തപ്പോ ആഖാനോട് പറഞ്ഞിട്ട് ഇസ്രയേലെ നിന്റെ നടുവിൽ ഒരു ശാപം ഉണ്ടെന്നാ വായിച്ചു. ഇസ്രയേലെ ആഖാനെ നിനക്കൊരു പാപം ഉണ്ടെന്നല്ല പറഞ്ഞു. ആഖാൻ പാപം ചെയ്തപ്പം ഇസ്രയേലെ നിന്റെ നടുവിൽ ഒരു ശാപമുണ്ട്. ഒരു മനുഷ്യന്റെ പാപം ഒരു സമൂഹത്തിന് മുഴുവൻ ശാപമായിട്ട് മാറി. അപ്പൊ ഇത് നമ്മള് യേശുവിന്റെ ശരീരമാണെന്നുള്ള ബോധ്യം ഉണ്ടാകുമ്പോൾ പാപം ചെയ്യാനുള്ള പ്രവണത കുറയും, നമുക്കത് ഇല്ലാതിരിക്കുന്നതാണ് പ്രശ്നം. അതുകൊണ്ട് ഈ സഭ കർത്താവിന്റെ ശരീരമാണ്, ആ ഒരു ബോധ്യം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. ഇനിയും അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി നമുക്ക് അതിനോട് ചേർത്ത് ചിന്തിക്കാം. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ നമ്പർ 2:4-8. 1 പത്രോസ് 2:4 വാക്യങ്ങളിൽ ഇതേ ആശയം തന്നെ നമ്മൾ വീണ്ടും കാണുന്നുണ്ട്. 2
മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധി ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൾ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന്റെ പ്രസാദമുള്ള ആത്മീയയാഗം കഴിപ്പന്തൊക്കെ വിശുദ്ധ പുരോഹിത വർഗം ആകേണ്ടതിനെ പണിയപ്പെടുന്നു.
മതി മതി. അപ്പൊ യേശുക്രിസ്തു മൂലക്കല്ലാണ്, യേശുക്രിസ്തു മൂലക്കല്ലാണ്, ഞാൻ ശ്രേഷ്ഠവും മാന്യമായ ഒരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവയിൽ വിശ്വസിക്കുന്ന ലജ്ജിച്ചു പോകുകയില്ല. അപ്പൊ സഭ എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ ഒരു മന്ദിരമാണ്, ടെമ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ടെമ്പിൾ ഓഫ് ക്രൈസ്റ്റ്, ചേർച്ച് ഈസ് ദ ടെമ്പിൾ ഓഫ് ക്രൈസ്റ്റ്. ഞാനും നിങ്ങളും സഭ എന്ന് പറയുന്നത് കർത്താവിന്റെ മന്ദിരമാണ്. അപ്പൊ സഭയുടെ പ്രാധാന്യ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ടെമ്പിൾ ഓഫ് ക്രൈസ്റ്റ്, അങ്ങനെ ധാരാളം കാര്യങ്ങൾ, ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് അല്ലെ, യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയാണ് സഭ, അങ്ങനെ ധാരാളം കാര്യങ്ങൾ കാണാം. അപ്പം സഭയുടെ ഇമ്പോർട്ടൻസ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. സഭയാം തിരുസഭയാമീ ഞാൻ അത്യുന്നതനുടെ മണവാട്ടി. ആരാ പറയുന്നേ? പാവന സഭ ചൊന്നീടുന്നു എൻ പ്രിയനേവൻ ഞാൻ ധന്യ. സഭയെ പറ്റിയാ, സഭയാം തിരുസഭയാമീ ഞാൻ അത്യുന്നതനുടെ മണവാട്ടി. സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. അതാ എഫേഷ്യൻ നമ്മൾ മുമ്പ് വായിച്ചതാ, വീണ്ടും വായിക്കണമെന്നില്ല. ചാപ്റ്റർ നമ്പർ 5:25-27 നമ്മൾ വീണ്ടും കാണുന്നുണ്ട്. കറ ചുളുക്കം ഒന്നും ഇല്ലാത്ത നിഷ്കളങ്കയായി വേർതിരിക്കപ്പെട്ട മണവാട്ടി, കർത്താവിന്റെ മണവാട്ടിയ സഭ. അതുകൊണ്ട് സഭയെ വിട്ടോടിപ്പോവുക എന്നുള്ളതല്ല ആവശ്യം, പുസ്തകം എടുത്തുകൊണ്ട് വേറെ മാറിപ്പോവുക എന്നുള്ളതല്ല. സഭയിൽ നടക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. സഭയുടെ ഇമ്പോർട്ടൻസ് വേറെ ഒരു വാക്യം കൂടെ വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 18:17 മത്തായിയുടെ സുവിശേഷം 18 സെയിന്റ് മാത്യു ചാപ്റ്റർ നമ്പർ 18
അവരെ കൂട്ടാക്കാൻ ഞാൻ സഭയോട് അറിയിക്കുക, സഭയെയും കൂട്ടാക്കാൻ ഞാൻ അവൻ നിനക്ക് പുരുഗാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ.
അതാ സഭയുടെ പ്രാധാന്യം ഞാൻ പറയുന്നത്. ഒരു നിന്റെ സഹോദരനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീയോ അവന് മാത്രമുള്ളപ്പം കാര്യം ബോധിപ്പിക്കണം. അത് ബോധിപ്പിച്ചിട്ട് അവൻ സമ്മതിക്കുന്നില്ല എന്നില്ലെങ്കിൽ 15 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്, നിന്റെ സഹോദരൻ നിന്നോട് പേശാൻ നീ ചെന്ന് നീയോ അവന് മാത്രമുള്ളപ്പോ കുറ്റവനും ബോധം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. കേൾക്കാൻ ഞാൻ എന്നാ ചെയ്യണം? രണ്ടാമത് ചെയ്യേണ്ടത് 2-3 സാക്ഷികളെ കൂട്ടിക്കൊണ്ട് ചെല്ലണം. അവരെയും കൂട്ടാക്കഴിഞ്ഞാൽ സഭയോട് അറിയിക്കുക. 3 ഓപ്ഷൻസാ, നീ നേരിട്ട് പോവുക, 2-3 സാക്ഷികൾ കൂട്ടിക്കൊണ്ട് ചെല്ലുക, എന്നിട്ടും പിന്നെ അവരെ നിങ്ങളെ ആരെ അംഗീകരിക്കുന്നില്ല സഭയിൽ ചെല്ലുക. സഭയിൽ ചെന്ന് കഴിയുമ്പോൾ ആ സഭയെയും കേൾക്കാഞ്ഞാൽ നിനക്ക് അവൻ ചുങ്കക്കാരനും പുറജാതി എന്ന പോലെ ഇരിക്കട്ടെ എന്നാ പറയുന്നു. ഞാൻ നമ്മള് ഇത് സിലബസിലുള്ളതല്ല എങ്കിലും ഒരു ആത്മീയ അർത്ഥം കൂടെ പറയാം. അങ്ങനെ സഭയുടെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു, ഞാൻ മറന്നു പോകരുത് സഭയുടെ ഇമ്പോർട്ടൻസ്. അപ്പോ സഭയെ കൂട്ടാക്കഴിഞ്ഞാൽ ചുങ്കക്കാരനും പുറജാതി എന്ന് പറയും. അപ്പൊ സഭയ്ക്ക് എത്ര പ്രാധാന്യം ഉണ്ടെന്നുള്ള ഓർത്തോളണം. അതുകൊണ്ട് വ്യവസ്ഥ എടുത്ത് മാറി എന്നിട്ട് സഭയെ കുറ്റം പറയരുതേ എന്നുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അതിന്റെ ആത്മീയ അർത്ഥം പറയാം. നിനക്ക് ചുങ്കക്കാരനും പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? ഞാൻ പറയും, ആ ചുങ്കക്കാരനെയും പുറജാതിയും നേടാനായിട്ടാണ് കർത്താവ് വീണ്ടും വന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് പലരെയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചുങ്കക്കാരനെയും പുറജാതിയായിട്ട് മാറ്റി നിർത്തിയിട്ടുണ്ട്. പോരാ പോരാ പോരാ, അവനെ നേടാനായിട്ട് ക്രിസ്തു വന്നേ. അതുകൊണ്ട് സുവിശേഷീകരണം വീണ്ടും തുടങ്ങിക്കോണം. പ്രീ ഇവാഞ്ചലൈസേഷൻ, ഇത് സൈക്ലിക് ഒരു കാര്യമാണ്, അതൊരിക്കലും നിന്നു പോകത്തില്ല കേട്ടോ. അവനെ നേടുന്നിടം വരെ നീ നേടുക എന്ന് പറഞ്ഞാൽ, വീണ്ടും ചുങ്കക്കാരനും പുറജാതിയും പോലെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ വീണ്ടും അവനിലേക്ക് ക്രിസ്തു വന്നു. ആ അവനെ നേടാനായിട്ടാണ് കർത്താവ് വന്നത്. അവനെ നിന്റെ സ്നേഹം കൊണ്ട് നേടിയെടുക്കണമെന്ന് അതിന്റെ അർത്ഥം. അവനെ നേടിയേ മാറാവൂ, വിട്ടുപോകരുത് എന്നുള്ളത്. അത് നിങ്ങളുടെ സഹോദരങ്ങളായിരിക്കാം, നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള ആൾക്കാരായിരിക്കാം, ഭർത്താവായിരിക്കാം, അല്ലെങ്കിൽ ബന്ധുക്കാരായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം. ചുങ്കക്കാരനും പുറജാതിയായിട്ട് എഴുതി തള്ളിയേക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചത് അവനെ നേടാനായിട്ട് കർത്താവ് വന്ന് വീണ്ടും സുവിശേഷവൽക്കരണം തുടങ്ങിക്കോണം. അത് എന്റെ സുവിശേഷം കർത്താവ് ചേർന്ന് ഞാൻ അതിനോട് സൂചിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോ അത് നമ്മൾ ഓർത്തിരിക്കും. സഭയുടെ പ്രാധാന്യം ഞാൻ പറഞ്ഞു. തമ്മിലുള്ള പ്രശ്നങ്ങളെ സഭയുടെ മധ്യസ്ഥതയിൽ അന്തിമ പരിഹാരം കാണണം അത്രേ. അതാണ് കൃത്യമായിട്ട് പറഞ്ഞിരുന്നതായ കാര്യം. നമ്മള് വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നതായ കാര്യം ഏതാ? വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ചൊല്ലുന്ന കാര്യം സഭയുടെ നാല് വിശേഷണങ്ങൾ പറയുന്നുണ്ട് അല്ലേ. കാത്തലിക്, അപ്പോസ്തലിക്, മണൻ, ഹോളി, അതാണ് നാല് വിശേഷ. കാതലികവും ലൈംഗികവുമായ ഏക വിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സഭയുടെ പ്രാധാന്യത അത് നമ്മളൊന്ന് തിരിച്ചറിയാൻ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഓർപ്പിക്കുന്നു. ഏകവും സത്യവുമായ ഒരേ വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കുകയാണ്. അത് പല രീതിയിൽ അതിന്റെ വേർഷൻസിനൊക്കെ വ്യത്യാസം കാണാം, പക്ഷേ അതാണ് സഭയാണ് അത് നൽകുന്നത്. വേദോത്സവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നല്ല പറയുന്നത്, സഭയിൽ വിശ്വസിക്കും. കാരണം സഭയിൽ നടക്കേണ്ടുന്ന കാര്യങ്ങൾ, അത് സഭ ഉണ്ടായതിനു ശേഷമാണ് ഇതെല്ലാം വന്നതെന്നുള്ളത്, അതൊക്കെ നമ്മൾ ചരിത്രങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞല്ലോ. ആ ആശയം സാധൂകരിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. വീണ്ടും നമ്മൾ കാണുന്നതായ കാര്യം മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യം, സെയിന്റ് മാത്യു ചാപ്റ്റർ നമ്പർ 28:19 മുതൽ വായിച്ചുണ്ട്. 19 onwards. ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു.
ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും അനോ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് അറിഞ്ഞു ചെയ്തു.
അതെ, അപ്പോ കർത്താവ് അരളി ചെയ്യുക, നിങ്ങളെ സഭയുടെ ഡെവലപ്മെന്റിന് വേണ്ടി ചെയ്യേണ്ടതായ കാര്യം നിങ്ങൾ പുറപ്പെട്ട് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിക്കാൻ തക്കവണ്ണം അവർക്ക് പ്രാക്ടി കൊടുക്കാൻ തന്നെ പറഞ്ഞ് നയ്യെന്ന് പറഞ്ഞ് അവരെ ഉപദേശിക്കുക. ആ ഉപദേശം ആ ഓറൽ ട്രഡീഷനാണ്. ആ ഓറൽ ഓറലി അവരെ ഉപദേശിക്കുക കേട്ടോ, അഡ്വൈസ് ചെയ്യുക. അതുകൊണ്ടാണ് അത് പാരമ്പര്യമാണ്. ആര് എന്താ ഉപദേശിക്കുന്നേ? കർത്താവിൽ നിന്ന് കേട്ട കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് ഉപദേശിക്കുക. അതിനകത്ത് ഒരാളെ തെറ്റിച്ച് ഉപദേശിക്കാൻ പറ്റത്തില്ല. ഓറൽ ട്രഡീഷൻ തന്നെ അത് പാരമ്പര്യമാണ്. അപ്പൊ അവരെ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളാനാ പറഞ്ഞു. അവർക്ക് സ്നാനം കൊടുക്കണം. അപ്പൊ അങ്ങനെ അത് തന്നെയാണ് പിന്നീട് നമ്മൾ കാണുന്നുണ്ടല്ലോ. സെയിന്റ് ജോൺ ഇപ്പൊ നമ്മൾ വായിച്ചതാ, സെയിന്റ് ജോൺ 14:26 വായിച്ചതാ. എങ്കിലും പിതാവിന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകല ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മളെ ഓർമ്മപ്പെടുത്തുക, പിന്നെ പിന്നെ എഴുതി തരികയല്ല, നമ്മളെ ഓർമ്മപ്പെടുത്തുക. കാര്യ കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുക. അപ്പോ വളരെ കൃത്യമായ ഒരു കാര്യം, ശിഷ്യന്മാർ ലോകത്തെ ഉപദേശിച്ചതും സുവിശേഷിച്ചതും പരിശുദ്ധാത്മാവ് അവർക്ക് സകല ഉപദേശിച്ച് നൽകുകയും മുൻപ് കർത്താവ് പഠിപ്പിച്ചത് അവരെ ഓർമ്മപ്പെടുത്തുകയും ചെയ്ത വഴിയായിട്ടാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് അവർക്ക് സകല ഉപദേശിച്ച് നൽകുന്നതിന് മുൻപേ ശിഷ്യന്മാര് തുടങ്ങി അതേ കാര്യം തന്നെയാണ് പരിശുദ്ധാത്മാ ഇപ്പൊ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ സത്യത്തിന്റെ ആത്മാ ഇപ്പൊ നമ്മൾ വായിച്ചതാണല്ലോ, 16-ാം അധ്യായം വായിച്ചാലും സെയിന്റ് ജോൺ ചാപ്റ്റർ നമ്പർ 16:12-13 നമ്മൾ വായിച്ചു, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പരിശുദ്ധാത്മാവ് നമ്മളെ ഉപദേശിക്കുക, അതാ ഹീസ് എ ഗുഡ് ടീച്ചർ. ഞാൻ ആ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ടീച്ചറാണ്, ഉപദേശകനാണ്, നമ്മളെ അഡ്വൈസ് ചെയ്യുന്ന ആളാണ്. അത് പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തിക്കൊണ്ടിരിക്കുക സഭയിലൂടെ. ഇനിയും വേദപുസ്തകത്തിൽ ചില പരിമിതികളും കൂടെ നമ്മളൊന്ന് കാണാം. സെന്റ് ജോൺ ചാപ്റ്റർ നമ്പർ 20:30 വിശുദ്ധ വേദപുസ്തകം യോഹന്നാന്റെ സുവിശേഷം 20:30 സെന്റ് ജോൺ 20:30.
ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശുവിന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു.
എന്നാൽ
യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു.
മതി, ഇത്ര എഴുതി വെച്ചേക്കുന്ന കാര്യം, യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കണം, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകണം. ധാരാളം കാര്യങ്ങളുണ്ടെന്ന ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേക അടയാളങ്ങൾ യേശുവിന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. അപ്പൊ ധാരാളം കാര്യങ്ങൾ എഴുതി വെച്ച് 21:25 വായിച്ച ആൻഡി 21:25 സെന്റ് ജോൺ 21:25
യേശു ചെയ്തു മറ്റു പലതും ഉണ്ട്, അത് ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു.
മതി, അപ്പോ എഴുതപ്പെട്ടതും കുറച്ച് കിട്ടിയിട്ടുണ്ട്, അതൊന്നും കുറവുള്ളതല്ല കേട്ടോ. ഇതെല്ലാം കുറവുള്ളതാണെന്നല്ല ഞാൻ ഈ പറയുന്നതിന് അർത്ഥം, ഇതൊന്നും കുറവുള്ളതാണെന്നല്ല, എല്ലാം തികവുള്ളത് തന്നെയാണ്. ദൈവശാസ്ത്രീയമാണ്, തികവുള്ളതാണ്, നമ്മൾ ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്ന അതിനകത്തൊന്നും തന്നെ, അതൊന്നും മറന്നിട്ടല്ല ഞാൻ ഈ പറയുന്നത്. നിങ്ങളെ അർത്ഥം മനസ്സിലാക്കണം ഞാൻ ഈ പറയുന്നതിന്റെ, തെറ്റിദ്ധരിച്ചു പോകരുത്. അതൊന്നും കുറവുള്ളതാണെന്നല്ല ഞാൻ ഈ പറയുന്നത്, അത് മാത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമേ ഞാൻ, എന്റെ പോയിന്റ് അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എഴുത സോളാ സ്ക്രിപ്റ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതിന്റെ കാര്യങ്ങളായി പറയുന്നത്. കാരണം യേശു ചെയ്ത മറ്റ് പലതും ഉണ്ട്, അത് ഓരോന്നായി എഴുതിയാൽ എഴുതുന്ന പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെ ഒതുങ്ങുകയില്ല. ഇനി ആക്ട്സ് ഓഫ് അപ്പോസ്തലസ് ചാപ്റ്റർ നമ്പർ 15:2 അപ്പോസ്തല പ്രവൃത്തി 15:2
പൗലോസിനും ബർണബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലോസ് ബർണബാസും അവരും മറ്റു ചിലരും ആ തർക്ക സംഗതിയെ പറ്റി യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെ മൂപ്പന്മാരുടെ അടുക്കൽ പോകണമെന്ന് നിശ്ചയിച്ചു.
മതി, അപ്പൊ അവർക്കൊരു വാദവും തർക്കവും അവരുടെ ശിഷ്യന്മാരുടെ ഇടയില്, പൗലോസിനും ബർണബാസിനും ചരിത്രം എല്ലാം കൂടെ ഞാൻ പറയുന്നില്ല, നിങ്ങൾ വായിച്ചാൽ മതിയല്ലോ. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അപ്പോസ്തലൻ അതെ 15-ാം അധ്യായം ഇപ്പൊ അടുത്ത വർഷം, അപ്പൊ നിങ്ങൾ അതിനും പ്രശ്നം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ പൗലോസും ബർണബാസും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് ഈ തർക്ക സംഗതിയെ പറ്റി ജെറുസലേമിലെ അപ്പോസ്തലന്മാരുടെ മൂപ്പന്മാർ, അതിനുശേഷമാണ് ഈ ജെറുസലേമിലെ ഫസ്റ്റ് സീനഡ് യാക്കോബിന്റെ നേതൃത്വത്തിൽ കൂടാനായിട്ട് പോവുകയാണ്. വലിയേട്ടൻ മനോഭാവം ആണ് അതിനകത്തെ കാര്യം. ആദ്യ യഹൂദനാകണം, പിന്നെ ക്രിസ്ത്യാനിയായ മതി എന്ന് പറയുന്ന നടത്തണം എന്നുള്ളതാണ് ഈ തർക്ക സംഗതി. ഏറ്റവും ആദ്യത്തെ ഒരു തർക്കമാണ് ഉണ്ടാകുന്നത്, സഭയിൽ ആദ്യത്തെ ഒരു തർക്കം. അപ്പൊ ഈ തർക്ക സംഗതിയെ പറ്റി ജെറുസലേമിൽ അപ്പോസ്തലന്മാരുടെ മൂപ്പന്മാരുടെ അടുക്കൽ പോകണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെല്ലാം കൂടെ കൂടി അവർ നിശ്ചയിക്കുക, അവർ സംസാരിക്കുക, സുനോദോസ് കൂടാനായിട്ട് പോവുകയ. അപ്പൊ അങ്ങനെ സഭയിലെ വളർച്ചയുടെ ഘട്ടത്തിൽ എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും കൂടുകയും സംസാരിക്കുകയും പരിശുദ്ധാത്മാവരെ നടത്തുകയും ചെയ്യുന്നതനുസരിച്ച് പോവുക. ഇല്ലെങ്കിൽ എഴുതി വെച്ചേക്കുന്ന മാത്രം മതി എന്ന് പറഞ്ഞ് ഇപ്പൊ പരിശുദ്ധാത്മാവിന് റോളൊന്നും ഇല്ലാതെ വരും, മനസ്സിലായോ? ഒരു ദിവസം മാത്രം നോക്കി ജീവിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുകയല്ലേ. അപ്പൊ ഇപ്പോഴും അതുകൊണ്ട് സഭ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുകയും സുനോദോസ് കൂടുകയും തീരുമാനങ്ങൾ അറിയുകയും കൽപ്പനയായിട്ട് നമ്മളെ അറിയിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യം അതാണ്. അപ്പൊ അത് ഒന്ന് ഓർത്തിരിക്കാനായിട്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. എന്നിട്ട് അവരെന്തായാലും തീരുമാനിച്ച് 28-ാം വാക്യം വായിച്ചു, 15-ാം അധ്യായം 28-ാം വാക്യം 15:28
രക്തം ശ്വാസം മുട്ടി ചത്തത് പരസംഗം എന്നിവ വർദ്ധിക്കുന്നത് ആവശ്യം എന്നല്ലാതെ അധികമായ ഭാരമൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുത് എന്ന പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു.
അവരൊക്കെ എഴുതി കൊടുത്തു വിടുക, അവർക്ക് എന്തോ എഴുതി കൊടുത്തു വിട്ടു, എന്തോ എഴുതി കൊടുത്തു കൽപ്പന കൊടുത്തു. ആദ്യത്തെ കൽപ്പനയാ വിഗ്രഹാർപ്പിതം, രക്തം ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം എന്നിവ വർജിക്കുന്ന ആവശ്യമെന്നല്ലാതെ നിങ്ങൾ അധികമായ ഭാരമൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുത് എന്ന് ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ആദ്യ യഹൂദനൊന്നും ആകണ്ട, സ്നാനം നടത്തി ക്രിസ്ത്യാനിയായാൽ മതി. പക്ഷെ ഇത്രയും കാര്യം ഒഴിഞ്ഞിരിക്കണം. വിഗ്രഹാർപ്പിതം കഴിക്കരുത്, രക്തം കഴിക്കരുത്, ശ്വാസം മുട്ടിച്ചത്തേനെ കഴിക്കരുത്, പരസംഗം ചെയ്യരുത്. അതെല്ലാം വർജിച്ചിരിക്കണം. പരിശുദ്ധാത്മാവ് പിന്നെ നിങ്ങളെ വഴി നടത്തിക്കോളും. കാരണം ഇത്രയും മാത്രമല്ല, വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. പക്ഷെ വളരെ കൃത്യമായി ശിഷ്യന്മാർക്കറിയാം, പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ഇത്രയും ഒഴിഞ്ഞിരുന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ നന്മയിൽ നടന്നോളൂ എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് അവരെ അത് എഴുതി കൊടുത്തു വിട്ട് അവർ പ്രാർത്ഥിച്ച് ആദ്യത്തെ സുന്നദോസ് കൂടിന്റെ തീരുമാനം എഴുതി കൊടുത്തു വിട്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതുകൊണ്ട് കൽപ്പനകൾ വരുമ്പോൾ അത് സ്വീകരിക്കുക എന്നുള്ള ഒരു ഒരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ടെന്നും കൂടി ഞാൻ ചേർത്ത് ഓർപ്പിക്കും. ഫിലിപ്പിയൻ 4:9, ഫിലിപ്പി ലേഖനം 4:9.
എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുകൊള്ളത് പ്രവർത്തിപ്പീൻ, എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും.
മതി. അപ്പൊ എന്നാ ചെയ്യാനാ പറഞ്ഞു? നീ ഞാൻ എഴുതി തന്നേക്കുന്നത് ആചരിച്ചോളാനാണോ പറഞ്ഞു? അല്ല. എന്നൊക്കെയാ? എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും, കേൾക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളാ അല്ലേ, പൗലോസിനെ പറഞ്ഞ കാര്യങ്ങളാ കേൾക്കുന്നത്. കണ്ടും, നീ ഞാൻ ഒന്നും പറഞ്ഞില്ലെങ്കിൽ എന്നെ നിന്ന് കണ്ടുപിടിച്ചു കുറച്ച് കാര്യങ്ങൾ. എന്താ പാരമ്പര്യം? ട്രഡീഷൻ. ഇതാണ് പാരമ്പര്യം. പഠിക്കുക, ഗ്രഹിക്കുക, കേൾക്കുക, കാണുക, അത് പ്രവർത്തിക്കാനാ പറഞ്ഞു. മനസ്സിലാക്കിക്കൊണ്ടിരുന്നോളാനല്ല പറഞ്ഞു, അതെല്ലാം പ്രവർത്തിക്കണം. അപ്പൊ സഭയിൽ എന്നും പരിശുദ്ധാത്മാവ് നടത്തുന്ന കാര്യങ്ങളാണ് ഇത് കേട്ടോ. പഠനമുണ്ട്, അത് ഗ്രഹിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ കാണുന്നുണ്ട്. ചില എത്രയോ വെറവാസിനിമേനിയെ പോലെയുള്ളവരെ നമ്മൾ കണ്ടു കുറെ കാര്യങ്ങൾ പഠിച്ചു അവരിൽ നിന്ന് അല്ലെ. കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പി. സഭയിലൂടെ എന്നും നടക്കുന്നതായ കാര്യമാണത്. പ്രവർത്തിക്കാൻ സാധിക്കുന്ന നന്മ കണ്ടാൽ അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന എല്ലാം ക്രിസ്ത്യാനിറ്റിയുടെ ഡെവലപ്മെന്റിൽ ഉണ്ടായിരിക്കുന്ന കാര്യം. അതുകൊണ്ട് എഴുതിയത് മാത്രം മതി എന്ന് പറഞ്ഞാൽ നടക്കത്തില്ലെന്ന ഈ പറയുന്നതിന്റെ കാര്യം. ഈ അടുത്ത് 2 Peter 3:2, 2 Petros 3:2.
നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് ബദലം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്നു വരുവാൻ ഇടയാകും. നിങ്ങളുടെ പിതാക്കന്മാർക്ക് കീഴടങ്ങിയിരുപ്പീൻ. അവരിൽ വലരും ബദലം അനുസരിക്കാത്ത വർഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് ബദലം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്നു വരുവാൻ ഇടയാകും.
2 Petros. മതി. അല്ല അല്ല, അതും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. ഒന്ന് ഒന്നുകൂടെ വായിച്ചേ. നിങ്ങളുടെ നടപ്പ് കണ്ട്, നിങ്ങൾ എഴുതി കൊടുത്ത കണ്ടെന്നല്ല, അവിടെ എഴുതി കൊടുത്ത കണ്ടെന്നല്ല, നിങ്ങളുടെ നടപ്പ് ഇപ്പൊ പറഞ്ഞ അത് പരിശുദ്ധാത്മാവ് നടത്തിയാന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആന്റി തെറ്റിച്ചു അറിയാതെ മാറി വായിച്ചതാണെങ്കിലും കൃത്യമാണ്, കറക്റ്റ് മർമ്മമാണ്. ഇപ്പൊ വായിച്ചേ സ്തുതിക്കുന്നു. അവിടെ എഴുതിയത് ചെയ്യാനല്ല, മറ്റുള്ളവരുടെ പ്രവൃത്തി കണ്ട് ഇപ്പൊ നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ് ബ്രഹ്മത്തിന് വേണ്ട കാര്യം പറഞ്ഞ അതേതിനെ സാധൂകരിക്കുന്ന ഒരു വാക്യം ദൈവത്തിന് പരിശുദ്ധാത്മാവ് തന്നു. അപ്പൊ അത് കണ്ട് നിങ്ങളുടെ പ്രവൃത്തികൾ കണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇനിയും വായിച്ചോ. 2 Peter 3:2,
വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്നും ഈ ലേഖനത്തിന് രണ്ടിലായാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു.
വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങൾ നിങ്ങളുടെ അപ്പോസ്തലന്മാരും മുഖാന്തരം കർത്താവ് രക്ഷിതാവുമായ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം രണ്ടിനാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങളെ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങള്, അവർ തന്നിരിക്കുന്ന കൽപ്പനകൾ, അവർ പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങള് അതെല്ലാം അനുസരിച്ചോളം സ്ത്രീഹ പറയുക. അവരുടെ കൽപ്പന അനുസരിക്കണം, അവരുടെ കൽപ്പന അനുസരിക്കണം, ഓർത്തുകൊള്ളണം. അങ്ങനെ ആ കൽപ്പന ഓർത്തുകൊള്ളുന്ന ഇതെല്ലാം എഴുതി തന്നിട്ടില്ല. അവർ കേട്ട കാര്യങ്ങളാണ്, കേട്ടും ഗ്രഹിച്ചും കണ്ടും ഒക്കെ ഉള്ള കാര്യങ്ങളാണ്. അത് ചെയ്യണമെന്നാണ് ഈ പറയുന്നത്. ഇനി 2 Timothy 2:2, 2 Timothy 2:2.
Verse number 2, okay?
Yes, please.
നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥനായ വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കുക.
അതാ പറഞ്ഞേക്കുന്നത്, തിമോത്തിയോസിനോട് പറയുക, ഞാൻ എഴുതി തന്നേക്കുന്നത് ഈ ലെറ്റർ ഒരു ദിവസം എടുത്ത് ഒരു കോപ്പി എടുത്ത് അപ്പുറത്തോട്ട് കൊടുക്കാൻ എന്നാ പറഞ്ഞു, എന്നാ ചെയ്യാനാ പറഞ്ഞു, നീ പല സാക്ഷികളുടെയും മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം, എഴുതിയതല്ല, റിട്ടൺ അല്ല, നീ കേട്ടതെല്ലാം, അത് എഴുതി വെച്ചിട്ടൊന്നുമില്ല, അതാണ് ട്രഡീഷൻ. എന്തുകൊണ്ട് സഭയിൽ ഇത്രയേറെ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയും കണ്ട് മനസ്സിലാക്കിയും ഒക്കെ എഴുതി വെച്ച് വെക്കാതെ എങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനം എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പല സാക്ഷികളുടെ മുമ്പ് കേട്ടതല്ല, മറ്റുള്ളവരെ ഉപദേശിക്കാൻ സമർത്ഥനായ വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കുക. അതിന്റെ ആ പഥ്യവചനം അതാണ് സെക്കൻഡ് തിമോത്തിയിൽ തന്നെ 1:13 വായിച്ച് ആൻഡ് ഫസ്റ്റ് ചാപ്റ്റർ നമ്പർ 1:13, സെക്കൻഡ് തിമോത്തി 1:13.
എന്നോട് കേട്ട പത്യവചനം നീ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക.
മതി, എന്നോട് കേട്ട പത്യവചനം, അതാ എന്നോട് കേട്ടത്, കേട്ട പത്യവചനം, രണ്ട് വാക്യങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ കേട്ട കാര്യങ്ങൾ, അത് നീ മാതൃകയാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടീസ് ചെയ്യാനാ പറഞ്ഞു, ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ എഴുതി വെച്ചത് മാത്രം കൊണ്ട് നമുക്ക് പറ്റത്തില്ല, നമുക്ക് കേട്ട കാര്യങ്ങളും അങ്ങേ മനസ്സിലാക്കുന്ന കാര്യങ്ങളും കാണുന്ന കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഒന്ന് ഓർപ്പിക്കുക. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താണെന്ന് ചോദിച്ചാൽ, വേദപുസ്തകത്തിൽ പരാമർശിക്കാത്ത അനേകം കാര്യങ്ങൾ ഉപദേശങ്ങൾ വഴിയായിട്ടും കണ്ടതും കേട്ടതും വഴിയായിട്ടും ഒക്കെ ആദിമസഭയിലും പാരമ്പര്യ പ്രകാരം അനുവർത്തിച്ചു വന്നിരുന്നു. ശിഷ്യന്മാർ അനുവർത്തിച്ചു വന്നതുകൊണ്ടാണ് തങ്ങളുടെ പിൻഗാമികളോട് പിന്തുടരാനായിട്ട് പറയുന്നത്. വേദപുസ്തകത്തിൽ പരാമർശിക്കാത്ത അനേക അടയാളങ്ങളും പ്രവൃത്തികളും ഉണ്ട്, അത് നമ്മൾ വായിച്ചു കഴിഞ്ഞില്ല. അപ്പോ അതുകൊണ്ട് വേദപുസ്തകത്തിൽ നിന്നും സഭ വിശ്വാസം പഠിക്കുകയോ സഭ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ല സ്ഥാപിതമായിരിക്കും, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വേദപുസ്തകത്തിൽ നിന്നല്ല സഭ വിശ്വാസം പഠിക്കുന്നു. ഇപ്പൊ നമ്മള് വേദപുസ്തകം നമുക്കുണ്ട്, സഭ ആദ്യമേ തന്നെ വിശ്വാസം കർത്താവിൽ നിന്നും ശിഷ്യന്മാരിൽ നിന്നും ഡെവലപ്പ് ചെയ്താകുന്ന വിശ്വാസമാണ്. ആ വിശ്വാസമാണ് അവർ പിന്നീട് അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി എഴുതി വെച്ചത്. മറ്റുള്ള കൊരിന്ത്യർക്കും ഫിലിപ്പിയർക്കും റോമർക്കും അല്ലെങ്കിൽ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും പോലുള്ളവർ പൊതുവായിട്ടും എഴുതി വെച്ചത് അവർ പഠിച്ച കാര്യങ്ങൾ, സഭയിൽ ഡെവലപ്പ് ചെയ്ത് വന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി വേദപുസ്തകം മുഖാന്തരമായി എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ആ പ്രധാന പോയിന്റ് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുക. അതുകൊണ്ട് വേദപുസ്തകത്തിൽ നിന്ന് സഭ വിശ്വാസം, ആദിമസഭയുടെ കാര്യം ഞാൻ പറഞ്ഞു, ഇപ്പോഴത്തെ സഭ എന്നുള്ള അർത്ഥത്തിലല്ല. ആദിമസഭ വേദപുസ്തകത്തിൽ നിന്നല്ല വിശ്വാസം പഠിച്ചു. സഭയുടെ വിശ്വാസം എന്തെന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പുസ്തകമാണ് വേദപുസ്തകം. അതൊന്ന് തിരിച്ചറിയേണ്ട കോണം നമുക്ക് സാധിക്കണം എന്നുള്ളത് ഓർപ്പിക്കുക. ഇനി ഒന്ന് രണ്ട്, അല്പസമയം കൂടി ഉള്ളതുകൊണ്ട് ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടി നമുക്ക് വായിക്കാം. അവരാദ്യമായിട്ട് കൂടി വന്ന ചില വാക്യങ്ങൾ, അപ്പോസ്തല പ്രവൃത്തികൾ 20:7, ആക്ട്സ് ഓഫ് അപ്പോസ്തലസ് ചാപ്റ്റർ നമ്പർ 20:7.
ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട്.
നമുക്ക് ആവശ്യമുള്ളത് അവിടെ നിന്ന് കിട്ടി. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കാൻ ഒന്നിച്ചു വന്നപ്പോൾ, എന്തോ അപ്പം നുറുക്കാൻ ഒന്നിച്ചു വന്നു എന്ന് പറഞ്ഞ, അപ്പം നുറുക്കാൻ വന്നു എന്ന് പറഞ്ഞ എന്നാ, കർത്താവ് പറഞ്ഞു ഇനി ഞാൻ വരുന്നത് വരെ എന്റെ ഓർമ്മ ഇപ്രകാരം അനുഷ്ഠിച്ചു കൊള്ളണം എന്ന് പറഞ്ഞ അപ്പം നുറുക്കൽ വിശുദ്ധ കുർബാന തന്നെയാ. അവരെങ്ങനെ ചെയ്തേ, ആരായിരുന്നു അപ്പം എടുത്തത്, ആരാ നുറുക്കിയത്, അത് വല്ല എഴുതി വെച്ചിട്ടുണ്ടോ അവിടെ? അപ്പം നുറുക്കം കൂടി വന്നു, അത്ര എഴുതിയിട്ടുള്ളൂ, വിശദാംശമൊന്നുമില്ല. അതായത് എന്തുകൊണ്ട് അവിടെ വിശദാംശം എഴുതിയില്ല എന്ന് ചോദിച്ചാൽ, അവരാ ഒരു സംഭവത്തെ അന്നവർക്കെല്ലാം അറിയാം, എല്ലാവർക്കും അറിയാം എങ്ങനെ അപ്പം നുറുക്കാൻ കൂടി വരുന്ന, എങ്ങനെ ആദ്യം എന്നാ ചെയ്യണം, ആദ്യം സങ്കീർത്തനം വായിക്കുകയാണോ, പാട്ട് പാടുകയാണോ, ആദ്യം ആശീർവാദം പറയുകയാണോ എന്നുള്ള കാര്യങ്ങൾ അവർക്ക് ആ ഒരു സിസ്റ്റമുണ്ട്. അവർ കൂടി വരുമ്പോൾ ഒരു സിസ്റ്റം അവർക്കുണ്ട്, അതെല്ലാം ഇതിനകത്ത് എഴുതി വെച്ചിട്ടില്ലെന്ന് ഞാൻ ഈ പറയുന്നതിന്റെ കാര്യം. അപ്പൊ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അവർ അപ്പം നുറുക്കം കൂടി വന്നു, അത് മാത്രമേ അവിടെ എഴുതിയിട്ടുള്ളൂ, അതെങ്ങനെ അത് നിർവഹിക്കണം എന്നുള്ളതൊന്നും എഴുതി വെച്ചിട്ടില്ല. ഇനി ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ നമ്മളിത് വായിക്കുന്നുണ്ട്. ലൂക്കോസ് സെയിന്റ് ലൂക്ക് ചാപ്റ്റർ നമ്പർ 24 വേഴ്സ് നമ്പർ 30.
അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പുവെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്നു.
കർത്താവ് ചെയ്തു, കർത്താവ് അപ്പുവെടുത്തു അനുഗ്രഹിച്ച് നുറുക്കി. ബാറൈഖാദേശ് അനുഗ്രഹിച്ച് വാഴ്ത്തി നുറുക്കി എന്നുള്ളതാണ് ബാറൈഖാദേശ് എന്ന് പറയുന്നത്. വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു, ഉടനെ അവരുടെ കണ്ണു തുറന്നു. ഇനിയും ഫസ്റ്റ് കൊരിന്ത്യൻ ചാപ്റ്റർ നമ്പർ 10 വേഴ്സ് നമ്പർ 16 and 17. ഒന്ന് കൊരിന്ത്യർ 10 അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ.
നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ?
എല്ലാവരും
അപ്പൊ ഒന്നാകൊണ്ട് പലരായി നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിന്റെ അംശങ്ങളാകുന്നുവല്ലോ.
അപ്പൊ നമ്മൾ അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം വിശുദ്ധ കുർബാനയാ. അപ്പൊ നുറുക്കൽ എന്ന് പറയുന്നത് ഇതാ. അപ്പൊ നാം പൗലോസ്ലീഹായുടെ ലേഖനം വന്നപ്പോഴത്തേനും അത് കുറച്ചുകൂടെ വിശദമായിട്ട് അവിടെ പറയാം. അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്ന് വിഭിന്നമായി കുറച്ചുകൂടെ വിശദമായിട്ട് പറയുക. 10 അധ്യായത്തിന്റെ 16-17 നമ്മൾ വായിക്കും. കൊരിന്ത്യൻസിൽ നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം അത് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയാണ് വളരെ കൃത്യമായിട്ട് പറയുക. ഇനി അതിന്റെ ഒരു കുറച്ചുകൂടെ ഒരു വിശദാംശം പൗലോസ്ലീഹ തന്നെ പറയുന്നുണ്ട്. പതിനൊന്നാം അധ്യായത്തിന്റെ ഫസ്റ്റ് കൊരിന്ത്യൻ ചാപ്റ്റർ നമ്പർ 11 വേഴ്സ് നമ്പർ 23 onwards. പതിനൊന്നാം അധ്യായം 23 മുതലുള്ള വാക്യം.
ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തു എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പുവെടുത്തു സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവിടം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിന്റെ പുതിയ നിയമമാവുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാവും. മനുഷ്യൻ തന്നെത്താനെ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാൻ ഞാൻ തനിക്ക് ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങൾ പലരും ബലഹീനരും രോഗികളും ആവുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിനെ കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാവുന്നു.
ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ. അതായത് പാരമ്പര്യമാണ്, കർത്താവിൽ നിന്ന് പ്രാപിച്ചു നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുന്നു, ഒരാളിൽ നിന്ന് സ്വീകരിച്ചു അടുത്താക്ക് കൈമാറി തരിക, അതാ പാരമ്പര്യം എന്ന് പറയുന്നത്. അതാ അതിന്റെ വിശദാംശം പറയുക. കർത്താവ് ഈ അപ്പം നുറുക്കാനായിട്ട് കൂടി വരുന്നതിന്റെ വിശദാംശം എങ്ങനെ വേണോ അത് സ്വീകരിക്കാൻ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പൗലോസ്ലീഹ കുറച്ചുകൂടെ വിശദമായിട്ട് പറയുക. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെ കർത്താവ് ഒരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നരുത്, കുടിക്കരുത്. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം അപ്പം തിന്നുകയും കുടിക്കുകയും ചെയ്യണം. തന്നെത്താൻ ശോധന ചെയ്യുമ്പോൾ നമ്മൾ എന്നാ കണ്ടുപിടിക്കും? മുമ്പ് അതാ പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് എന്നാ, നമ്മൾ ശോധന ചെയ്യുമ്പോൾ എന്നാ വരും? പാപബോധം വരും. ആ പാപബോധം വരുമ്പോൾ എന്നാ ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നത്, നിങ്ങൾ ആരുടെയും പാവങ്ങൾ മോചിക്കുമ്പോൾ പ്രകൃതി മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം നിങ്ങള് നമ്മള് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ സഭയിൽ ചെന്നിട്ട് നമുക്കത് മോചിക്കപ്പെടാനായിട്ട് പറ്റുമോ? ഇല്ല. പെറിച്ചു ബാക്കി 28:13 വായിക്കുന്നത് പോലെ, തന്റെ പാപങ്ങളെ മറയ്ക്കുന്നതിന് ശുഭം വരികയല്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിനോ കാരണം. അങ്ങനെ ഏറ്റുപറച്ചിലിന്റെ പ്രാധാന്യം, വിശുദ്ധ കുമ്പസാരത്തിന്റെ പ്രാധാന്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. അങ്ങനെ അത് കുറച്ചുകൂടി ഇലാബറേറ്റഡ് ആയിട്ട് പറയും, മനസ്സിലായി? അപ്പം ഇത് ഓരോ ഡെവലപ്മെന്റ് സഭയിലുണ്ടായി, അത് നമ്മൾ മനസ്സിലാക്കി. ആ ശുശ്രൂഷ രീതികളൊക്കെ കുറേശ്ശെ കുറേശ്ശെ പലയിടത്തു നിന്നാണ് നമ്മളത് മനസ്സിലാക്കുന്നത് എന്ന് നമ്മളൊന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മള് അഡ്രാസിയും കൂടി ഞാൻ പറയാനായിട്ട് ഇന്നിപ്പോ സമയം അവസാനിക്കുന്നതുകൊണ്ട് ഞാൻ വാക്കുകള് വിരാമം വിടുകയാണ്. നമുക്ക് കുറച്ച് കാര്യം കൂടി ഇതിനോട് ചേർന്ന് ചിന്തിക്കാനായിട്ട് അടുത്തൊരു ക്ലാസ്സോടെ നമുക്ക് അതിനിപ്പോ സമയമെങ്കിലും വേണ്ടി വരുമായിരിക്കും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ന് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതാണ്, വിശുദ്ധ സഭയുടെ പ്രാധാന്യം, സഭയിൽ എങ്ങനെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തു വന്നു, അന്ന് എഴുതപ്പെട്ടൊന്നും എല്ലാം കയ്യിലൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു, അതിനുശേഷമാണ് ഇതൊക്കെ എഴുതി വെച്ചേക്കുന്നത്. ഇന്ന് കാലത്തിന് ശേഷം ഇത് കയ്യിലെടുത്തുകൊണ്ട് സഭയെ അങ്ങോട്ട് മാറി ഓടി നടന്നിട്ട് കാര്യമില്ല എന്ന് പറയാനായിട്ടാണ് ശ്രമിച്ചത്. ഇത് മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
നമ്മുടെ ജീവിതത്തിൽ പാപബോധം ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി ക്രിസ്തുമായ അച്ഛൻ നമ്മെ ഓർമ്മിപ്പിച്ചു. സഭയുടെ പ്രാധാന്യത്തെ കുറിച്ച് ധാരാളം വാക്യങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് അച്ഛൻ വായിപ്പിച്ചു. അത് വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നു. ഇന്ന് പഠിച്ചതും ചിന്തിച്ചതുമായ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ ഭംഗിയായി ക്ലാസ് എടുത്ത പി സി ജോർജ് അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇന്ന് ബൈബിൾ വേഴ്സ് വായിച്ചത് നമ്മുടെ ബൈബിൾ ക്ലാസ് ഒരിക്കലെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു ശബ്ദമാണ്. മർത്തമറിയം സമാജത്തിന്റെ ജനറൽ സെക്രട്ടറിയായി വളരെ പ്രശംസനീയമായ രീതിയിൽ കഴിഞ്ഞ 6 വർഷം സേവനമനുഷ്ഠിച്ച ശാന്തമ്മ തോമസ് മാത്യു. ശാന്തമ്മേ പ്രത്യേകമായിട്ടൊരു പരിചയപ്പെടുത്തൽ നടത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് MMVS എല്ലാ പ്രവർത്തനങ്ങളിലും ഇപ്പോഴും വളരെ സജീവമായിട്ട് പങ്കെടുക്കുകയും മറ്റുള്ള മെമ്പേഴ്സിനെ സമാജത്തിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനായിട്ട് നിരന്തരം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട് നമ്മളോടൊപ്പം ഈ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുത്തതിനും വാക്യങ്ങൾ വായിച്ച് നമ്മളെ സഹായിച്ചതിനും. ശാന്തമാൻഡിയോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും സമാജത്തിന്റെ പേരിൽ അറിയിക്കുന്നു. നമുക്ക് അനൗൺസ്മെന്റ് ആയിട്ട് പ്രത്യേകിച്ച് എല്ലാ അടുത്ത ആഴ്ച ഷെഡ്യൂൾ പതിവ് പോലെ ബുധനും വ്യാഴവും നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഷെഡ്യൂളിൽ മാറ്റമൊന്നുമില്ല, വേറെ അനൗൺസ്മെന്റ്സ് ഒന്നുമില്ല. അച്ഛാ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഹലോ ഹലോ
ഞങ്ങൾ നീ കാത്തുകൊള്ളണമേ. വിശുദ്ധമായ ഉത്തരാജയങ്ങളും സ്ത്രീപായണമേ. വിശുദ്ധമുള്ള രോഗാശുദ്ധമുള്ള നിന്റെ കുടിയിരുപ്പിന് പുണ്യങ്ങളായി ഞങ്ങളെ ചമച്ചുകൊള്ളണമേ. സ്ത്രീമായ കർത്താവിന് നേരം ആരോഗ്യം എല്ലാ സമയത്ത് തന്നെ നിന്റെ ദൈവത്തിന്റെ ഇറങ്ങി കഴിഞ്ഞ് ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേ. ദുർദ്രദരിശുദ്ധാത്മാവാം ദൈവമേ, അവിടുത്തെ സംസർഗവാസം കൂട്ടായ്മേ. ഞങ്ങളെല്ലാവരുടെ മേലും കർത്താവേ, ഞങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും MMVS എല്ലാ പ്രവർത്തനങ്ങളോടും പ്രവർത്തിച്ചു സദാ ദൈനംദിനമായ ഞങ്ങളുടെ നല്ല ആഗ്രഹങ്ങളോടും പ്രവർത്തനങ്ങളോടും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ.
Thank you, Andy. Thank you, Acha.
Thank you. Good night. Good night. Good night.